നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക. 2019-ൽ ഏറ്റവും ശ്രദ്ധേയമായ വാർത്താ തലക്കെട്ടുകൾ ഏതൊക്കെയായിരുന്നു? നിരവധി വിഷയങ്ങൾ ഈ വർഷം വാർത്തകളിൽ നിറഞ്ഞു നിന്നപ്പോൾ രാഷ്ട്രീയം, പ്രകൃതി ദുരന്തങ്ങൾ, ഇവയ്ക്കൊക്കെ നടുവിൽ പ്രതീക്ഷ നൽകുന്ന വാർത്തകളുമുണ്ടായിരുന്നു. ഓസ്ട്രേലിയയിലെ തന്നെ പല വിഷയങ്ങളും ലോകശ്രദ്ധയിൽപ്പെട്ടു. ഗ്രെറ്റ തൺബർഗ് എന്ന പേര് 2019-ലെ വാർത്തകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു. സ്വീഡനിൽ നിന്നുള്ള 16 വയസ്സുള്ള ഗ്രെറ്റ കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിനായി മുതിർന്നവർക്ക് വരെ മാതൃകയായി എന്നായിരുന്നു പല വിലയിരുത്തലുകളും. ഗ്രെറ്റയുടെ വാക്കുകൾ കേട്ട് ക്ലാസ് റൂമിൽ നിന്ന് പ്രതിഷേധത്തിനായി നിരവധി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ ലോക നേതാക്കൾക്ക് കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കുന്നതിന്റെ ആവശ്യകത ഒരു ശക്തമായ സന്ദേശത്തിലൂടെ ഗ്രെറ്റ എത്തിച്ചു.
This is all wrong. I shouldn't be up here. I should be back in school on the other side of the ocean. Yet you all come to us young people for hope. How dare you? You have stolen my dreams and my childhood with your empty words. And yet I'm one of the lucky ones. People are suffering. People are dying. Entire ecosystems are collapsing.
ഈ വർഷം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സർക്കാരുകൾക്ക് നേരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ജനുവരി മാസം മുതൽ വെനസ്വേലയിലെ പ്രസിഡന്റ് നിക്കോളസ് മദുറോയ്ക്കെതിരെ ശക്തമായ പ്രകടനങ്ങൾ നടക്കുന്നു. ഇറാഖിലെ സർക്കാരിനെതിരെയുമുള്ള പ്രതിഷേധങ്ങൾ ശക്തമാണ്. ഇതിനകം 424 പേർ മരിക്കുകയും 90,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ പ്രതിഷേധം നടന്ന മറ്റൊരു സ്ഥലമാണ് ഹോങ്കോങ്. 100,000+ ആളുകൾ ആഴ്ചകളോളം നടത്തിയ പ്രതിഷേധങ്ങൾക്കിപ്പോഴും വിരാമമായിട്ടില്ല. കുറ്റവാളികളെ ചൈനയിലേക്ക് നടകടത്താൻ അനുവദിക്കുന്ന എക്സ്ട്രഡേഷൻ ബില്ല് മുന്നോട്ട് വെച്ചതിന് പിന്നാലെയാണ് ജൂൺ മാസത്തിൽ പ്രതിഷേധങ്ങൾ ഹോങ്കോങ്ങിൽ തുടങ്ങിയത്. മാസങ്ങൾക്ക് ശേഷം ബില്ല് പിൻവലിച്ചെങ്കിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലുകളും പ്രതിഷേധവും തുടർന്നു. പ്രകടനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ജനാധിപത്യ നിലപാടുകൾ പിന്തുണയ്ക്കുന്ന ജോഷുവ വോങ് പ്രകടനത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു.
We will not keep silent under the suppression of President Xi and the chief executive Carrie Lam. Carrie Lam must step down.
തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്ന മറ്റൊരു പ്രതിഷേധം ബ്രെക്സിറ്റുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ബ്രിട്ടനിലെ മുൻ പ്രധാനമന്ത്രി തെരേസ മേയ് 3 തവണ പാർലമെന്റിൽ ബ്രെക്സിറ്റ് നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രാജിവെക്കുകയുമുണ്ടായി.
I do so with no ill will, but with enormous and enduring gratitude to have had the opportunity to serve the country I love.
കൺസർവേറ്റീവ് പാർട്ടിയിലെ ബോറിസ് ജോൺസൺ ആണ് പിന്നീട് പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റത്. പല തിരിച്ചടികളും ഉണ്ടായെങ്കിലും ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം വിജയിച്ചു.
This one nation conservative government has been given a powerful new mandate. To get Brexit done.
ഇന്ത്യയിലും പ്രതിഷേധ പ്രകടനങ്ങൾ രൂക്ഷമാണ്. ഇതിൽ അടുത്തിടെ ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ഇന്ത്യയിലെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ശക്തമായി തുടരുന്നു. ഓസ്ട്രേലിയയിൽ അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായതും ശ്രദ്ധേയമായി. മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് സാധ്യത കൂടുതൽ പ്രവചിച്ചിരുന്നെങ്കിലും സ്കോട്ട് മോറിസിന്റെ കീഴിൽ ലിബറൽ പാർട്ടി അധികാരം നിലനിർത്തി. 77 സീറ്റുകൾ കരസ്ഥമാക്കി ഭൂരിപക്ഷ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു സ്കോട്ട് മോറിസൺ.
I have always believed in miracles, and tonight we've been delivered another one.
ഓസ്ട്രേലിയയിലെ കാട്ടുതീയെക്കുറിച്ചുള്ള വാർത്തകൾ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. ബ്രസീലിലെ ആമസോൺ കാടുകൾ കത്തിനശിക്കുന്നതും ആശങ്കയ്ക്ക് കാരണമായി. ഇതിനു പുറമെ പാരീസിലെ നോട്ടർഡാം കത്തീഡ്രൽ കത്തിനശിച്ചത് നിരവധി പേർക്ക് വേദനാജനകമായിരുന്ന വാർത്തയായിരുന്നു. ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനായി $1 ബില്യൺ ചിലവിടമെന്നാണ് റിപ്പോർട്ട്. 2019-ലെ വാർത്താ തലക്കെട്ടുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിറഞ്ഞു നിന്നിരുന്നു. ഇതിലേറ്റവും അടുത്ത കാലത്തുള്ള വാർത്താ തലക്കെട്ടുകളിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇംപീച്ച്മെന്റ് വാർത്തകളായിരുന്നു കൂടുതലും. അമേരിക്കയുടെ ജനപ്രതിനിധി സഭയിൽ ഇംപീച്ച് ചെയ്യപ്പെട്ട ട്രംപ് സെനറ്റിൽ ഇനി വിചാരണ നേരിടണം. സെനറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ വിചാരണയിൽ ട്രംപ് പരാജയപ്പെടുമെന്ന് വിദഗ്ധർ കരുതുന്നില്ല. ട്രംപിന്റെ ഇംപീച്ച്മെന്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയത് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ നാൻസി പെലോസിയാണ്.
The president has admitted to asking the president of Ukraine to take actions which would benefit him politically. The actions of the Trump presidency revealed the dishonorable fact of the president's betrayal of his oath of office, betrayal of our national security, and betrayal of the integrity of our elections.
ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും 2019-ൽ കുറവായിരുന്നില്ല. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ രണ്ട് മുസ്ലിം പള്ളികളിൽ ഓസ്ട്രേലിയക്കാരൻ നടത്തിയ ആക്രമണത്തിൽ 51 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതേ തുടർന്ന് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി രാജ്യത്ത് തോക്ക് കൈവശം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ കഠിനമാക്കി.
We were not chosen for this act of violence because we condone racism, because we are an enclave for extremism. We were chosen for the very fact that we are none of these things.
ന്യൂസിലൻഡിലെ സംഭവത്തിന് ശേഷം ഒരു മാസം പിന്നിട്ടപ്പോൾ ശ്രീലങ്കയിൽ മറ്റൊരു ആക്രമണത്തിൽ 259 പേർ കൊല്ലപ്പെടുകയും 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രാദേശിക തീവ്ര ഇസ്ലാമിക സംഘടനയാണ് ക്രിസ്ത്യൻ പള്ളികളിലും ഹോട്ടലുകളിലുമായി ചാവേർ ആക്രമണം നടത്തിയത്. ഇപ്പോൾ കേട്ട വാർത്തകൾക്ക് പുറമെ നിരവധി വിഷയങ്ങളും ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രമാണ് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.